കഴിഞ്ഞ ചില ആഴ്ചകളായി നാം സക്രിയാവിന്റെ പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ പഠനത്തോടുകൂടി സക്രിയാവിന്റെ പുസ്തകം നാം പഠിച്ചു കഴിയുന്നതാണ്. ഏതാണ്ട് 6 ആഴ്ചകളായി നാം ഈ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെത്ര പ്രധാനപ്പെട്ട ഒരു പുസ്തകമാകുന്നു എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നാം ഇതിനു മുൻപ് പഠിച്ച ചെറിയ പ്രവാചകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രവചനമാകുന്നു സക്രിയ പ്രവചനമെന്ന് നിങ്ങൾക്കിതിനോടകം മനസ്സിലായി. ഹഗായി പ്രവചനം പഠിച്ചപ്പോൾ സക്രിയ പ്രവചനത്തിൻ്റെയും പശ്ചാത്തലം ഞാൻ ഏകദേശം പറഞ്ഞതാണ്. പിന്നീട് സക്രിയ പ്രവചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴും നാം അത് ചിന്തിക്കുകയുണ്ടായി. 70 വർഷത്തെ അടിമത്വത്തിന് ശേഷം ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന യഹൂദന്മാരോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ച പ്രവാചകനാണ് സക്രിയാവ്. ഹഗായും സക്രിയാവും ഒക്കെ പ്രവചിക്കുമ്പോൾ യഹൂദന്മാർ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു പ്രസക്തിയുമില്ലാത്തൊരു ശേഷിപ്പും മാത്രമാണ് യഹൂദയിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് അവകാശമായി നൽകിയ ആ ദേശത്ത് ഇന്ന് അവർ വസിക്കുന്നു. പക്ഷേ വിജാതീയനായ ഒരു ഭരണാധിപന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതെങ്കിലും അവർക്ക് സാധിക്കുന്നത്. ആകെ നിരാശിതരായ ഒരു കൂട്ടം ജനം. സ്വയസഹതാപം, ദൈവത്തെ സംശയം, സ്വാർത്ഥത എന്ന് വേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ച് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരായ ഹഗ്ഗായും സക്രിയാവും ജനത്തിനിടയിലേക്ക് വന്ന് അവർ എന്നും ഈ സ്ഥിതിയിൽ കിടക്കേണ്ടി വരില്ല എന്നവരെ ഓർമ്മിപ്പിച്ചു. ഒരു നാൾ മശിഹ വരും, അന്ന് അവനോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ മക്കൾ, ദൈവത്തിന്റെ മക്കൾ അവനോടുകൂടി അധികാരത്തിലേറും എന്ന് പ്രവാചകന്മാർ ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, യഥാസ്ഥാനപ്പെടുത്തലിന്റെയും തേജസ്കരിക്കപ്പെടുന്നതിന്റെയും പ്രവാചകനായിരുന്നു സക്രിയാവ്. ശോചനീയമായ വർത്തമാനകാലമല്ല, തേജസ്സേറിയ ഭാവി കാലമാണ് സക്രിയാവിന്റെ പ്രസംഗ വിഷയം. സക്രിയാവ് ഒരു കവിയായിരുന്നു എന്ന് നാം കണ്ടല്ലോ. ദേവാലയം പണി എങ്ങനെയെങ്കിലും തീർക്കണമെന്ന സക്രിയാവിന്റെ ഉത്സാഹം പണി തീരുന്നതുവരെ പിടിച്ചു നിൽക്കുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഭയങ്കരമായ കൃഷിനാശവും ബിസിനസ് തകർച്ചയും യഹൂദ ജനങ്ങളെ ആകെ അങ്ങ് നിരാശയിലാക്കി. ഹഗ്ഗായിയുടെ നിരന്തരമായ ശാസന ഒന്നുകൊണ്ട് മാത്രമാണ് അവർ പണിയെടുക്കുവാൻ ആരംഭിച്ചത്. ഹഗ്ഗായി അല്പം പരുഷമായിട്ടാണല്ലോ സംസാരിച്ചത്. ഈ അവസരത്തിൽ അവർക്കൊരു പുതിയ ശബ്ദം കൂടി വേണമെന്ന് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇതാ സക്രിയാവ്. ശബ്ദം വളരെ പ്രോത്സാഹജനകമായ വിധത്തിൽ അവരോട് സംസാരിക്കുന്നതായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സക്രിയാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ സ്മരിക്കുന്നു എന്നാണ്. ഇദ്ദോ പ്രവാചകന്റെ മകനായ സക്രിയാവിന്റെ മകനായിട്ടാണ് അവനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇദ്ദോ എന്ന പേരിന്റെ അർത്ഥം നിയമിക്കപ്പെട്ട സമയമെന്നും സക്രിയാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ അനുഗ്രഹിക്കുന്നു, സ്മരിക്കുന്നു എന്നുമാണ്. ഈ പേരുകളെല്ലാം കൂടി ചേരുമ്പോൾ അനുഗ്രഹീതമായൊരർത്ഥം നമുക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ പ്രാരംഭത്തിൽ. നിയമിക്കപ്പെട്ട സമയത്ത് ദൈവം ഓർക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. യെരുശലേമിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പിന് ഈ പേരുകൾ തീർച്ചയായും പ്രോത്സാഹനം നൽകിക്കാണും. എബ്രായരുടെ ഇടയിൽ സക്രിയാവ് എന്നത് ഒരു സർവ്വസാധാരണയായ നാമമായിരുന്നു. പഴയ നിയമത്തിൽ തന്നെ 28 സക്രിയാവുമാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്, 28 പേരെ കുറിച്ച്. എന്നിരുന്നാലും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ക്രിസ്തു സൂചിപ്പിച്ച രക്തസാക്ഷിയായ സക്രിയാവ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ തന്നെയാകുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത്. ചിലർ ഇതിനോട് യോജിക്കുന്നില്ല എങ്കിലും പുരോഹിതനും പ്രവാചകനുമായിരുന്ന സക്രിയാവ് മന്ദിരത്തിൽ വെച്ച് കുല ചെയ്യപ്പെട്ടു എന്നാണ് യഹൂദന്മാരുടെ ടാർഗൂമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരോഹിത കുടുംബങ്ങളിൽ ഒന്നിന്റെ തലവനായിട്ടാണ് നെഹെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇദ്ദോവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം കണ്ടു. വീണ്ടും പശ്ചാത്തലമായി ഞാൻ ഓർപ്പിച്ചല്ലോ, സക്രിയാവിന്റെ പ്രവചനം BC 520 എഴുതിയതെന്ന്. ഒരു ദർശന ഗ്രന്ഥത്തിന്റെ സവിശേഷതകൾ ഈ പുസ്തകത്തിനുണ്ട്. മറ്റ് ദർശന ഗ്രന്ഥങ്ങളായ ദാനിയൽ, എഹസ്കിയൽ, വെളിപ്പാട് എന്നിവയിലെ ദർശനങ്ങളുമായി വളരെ സാമ്യമുള്ളതായി സക്രിയാവിന്റെ ദർശനം നാം കണ്ടു. ദാനിയേലും എഹസ്കിയേലും ഇസ്രായേലിൽ ജനിച്ചെങ്കിലും തങ്ങളുടെ പുസ്തകങ്ങൾ എഴുതുവാൻ അവർ തുടങ്ങുമ്പോൾ ഇസ്രായേലിന് വെളിയിലായിരുന്നു. സഖര്യാവ് ജനിച്ചത് ബാബിലോണിലായിരുന്നെങ്കിലും തന്റെ പുസ്തകം എഴുതിയത് യെരുശലേമിലേക്ക് തിരികെ വന്നതിനു ശേഷമാണ് എന്ന് നാം കണ്ടു. അന്ത്യകാല സംഭവങ്ങൾ അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്നവരിൽ ദാനിയേലും യെഹെസ്കേലും അപ്പൊസ്തലനായ യോഹന്നാനും തങ്ങൾ പുസ്തകം എഴുതുമ്പോൾ ഇസ്രായേലിന് വെളിയിലായിരുന്നു. പക്ഷേ തന്റെ ദർശനങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ സഖര്യാവ് യെരുശലേമിൽ തന്നെയായിരുന്നു. സകലവും നഷ്ടപ്പെട്ട് നിരാശയിലും തകർച്ചയിലും കഴിഞ്ഞിരുന്ന ജനത്തിനിടയിൽ സഖര്യാവ് സ്വർഗത്തിൽ ചേർക്കപ്പെടുന്നതിന്റെ അനുഗ്രഹീത ദർശനം കണ്ടു. മറ്റേതൊരു ചെറിയ പ്രവാചകന്മാരെക്കാളും അധികം മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അറിയിച്ചത് സഖര്യാവായിരുന്നു എന്ന് നാം കണ്ടു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതും താല്പര്യജനകവുമായ ഒന്നാണ്. സഖര്യാവ് ഹഗ്ഗായിയുടെ സമകാലീനനായിരുന്നു എന്ന് ഇതിനോടകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ ഹഗ്ഗായിയുടെ ദൂതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായൊരു ദൂതാണ് സഖര്യാവിൻ്റെത്. ഒരേ ജനത്തോട് ഒരേ കാലയളവിൽ പ്രവചിച്ച അവർ രണ്ടുപേരും അന്യോന്യം അറിഞ്ഞിരിക്കുമെന്നതിൽ സംശയമില്ല. എന്നിട്ടും അവരുടെ പ്രവചനങ്ങൾ രണ്ട് ധ്രുവത്തിലാകുന്നു നിൽക്കുന്നത്. ഒരേ സമയത്ത് ഒരേ ജനങ്ങളോട് അറിയിച്ചെങ്കിലും അവരുടെ ദൂതുകൾ തമ്മിൽ യുഗങ്ങളുടെ വ്യത്യാസമുണ്ട്. ഹഗ്ഗായി ഒരു അളവുകോലും പിടിച്ചുകൊണ്ട് ആ ദേവാലയ അടിസ്ഥാനത്തെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ സഖര്യാവ് ഇങ്ങനെ വായുവിൽ പറന്നു നടക്കുന്നത് പോലെയാകുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒറ്റ രാത്രിയിൽ 10 ദർശനങ്ങൾ ഉണ്ടായാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിച്ച്, നാട്ടിലെങ്ങും ആളിനിരിക്കാൻ പോലും സമയം കിട്ടില്ല. ആള് എത്ര പ്രസിദ്ധനാകുമെന്നറിയാമോ? എന്നാൽ സഖര്യാവ് അപ്രകാരത്തിലുള്ളവൻ ആകുന്നു. അവനൊരിക്കലും തൻ്റെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് പുകഴുവാനായിട്ടല്ല, പിന്നെയോ ദൈവം നൽകിയ ദർശനങ്ങളെ അറിയിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിച്ചത്. തികച്ചും ഒരു ദർശകനത്രേ. അതേസമയം ഹഗ്ഗായി പ്രായോഗികത്വം നിറഞ്ഞു നിന്ന ഒരു പ്രവാചകനാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ദൈവത്തിനു വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതും ഒരേ കൂട്ടം ജനങ്ങളോട്, ഒരേ സമയത്ത്, ഒരേ പ്രശ്നം. അവർ രണ്ടുപേരും ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെതായ വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകതയും ഉണ്ടല്ലേ? 14 അധ്യായങ്ങൾ അടങ്ങിയ സഖര്യാ പ്രവചനത്തിന്റെ ഒരു സംക്ഷേപം ഞാൻ വീണ്ടും പറയട്ടെ. ഞാൻ പ്രാരംഭത്തിൽ അത് ഓർപ്പിച്ചതായിരുന്നു. കാരണം നാം ഇന്നത്തെ പഠനത്തോടുകൂടി ഈ പുസ്തക പഠനം അവസാനിപ്പിക്കുകയാണല്ലോ. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് നാം കണ്ടത്. അവ മശിഹായെക്കുറിച്ചുള്ളതും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ളതും അത്രേ. അപ്രകാരത്തുള്ള 10 ദർശനങ്ങളുണ്ട്. അവയെല്ലാം ഒറ്റ രാത്രിയിൽ പ്രവാചകന് നൽകിയതാണ് എന്ന് നാം കണ്ടല്ലോ. ഞാൻ പറയട്ടെ, അതേതായാലും ഒരു നല്ല രാത്രിയിലെ പ്രവർത്തനമായിരിക്കുന്നില്ലേ? അങ്ങനെ വല്ലവരും ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭയങ്കര പരസ്യമായിരുന്നേനെയില്ലേ? ടെലിവിഷനിലും റേഡിയോയിലും ഉള്ള വർത്തമാന പത്രങ്ങളിലും പിന്നെ വഴിനീളെ പോസ്റ്ററുകളും എന്ന് വേണ്ട, ഭയങ്കര പരസ്യമായിരുന്നേനെ. എന്നാൽ സഖര്യാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നുമല്ലായിരുന്നു. 7-8 അധ്യായങ്ങളിൽ ചരിത്രപരമായ ഒരു ഇടവേളയാകുന്നു നാം കാണുന്നത്. ഈ പറഞ്ഞതിൽ സഖര്യാവ് യെശയ്യാ പ്രവാചകനോട് സമമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹഗ്ഗായിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മതപരമായ ആചാരത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ആചാരം ഉപവസിക്കുക എന്നതായിരുന്നു. ഉപവസിക്കുക എന്നാൽ എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗം, അതെ 3-ാമത്തെ ഭാഗം, 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ് എന്ന് നാം കണ്ടല്ലോ. അതിൽ പ്രവാചകന്റെ ഭാരമാകുന്നു നാം കാണുന്നത്. ഭാരം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ന്യായവിധിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ എന്നാണ്. ഈ ഭാരം രണ്ടു വിധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1-ാമതായി 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചന ഭാഗം. 2-ാമതായി 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ. സഖര്യാ പ്രവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത എന്തെന്നാൽ, വളരെ വ്യക്തമായ ഒരു കാര്യപരിപാടി നമുക്ക് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ 3 പ്രധാന ഭാഗങ്ങളിലും ഈ പറഞ്ഞത് സത്യമത്രേ. ആദ്യം നമുക്ക് 10 ദർശനങ്ങൾ അടങ്ങിയ ഭാഗം, പിന്നീട് പ്രവാചകന്റെ ശുശ്രൂഷയിലെ ഒരു ഇടവേള, ഒടുവിലായി നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചക ഭാരം. ഇസ്രായേൽ ജനം അപ്പോൾ അവർ ആയിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിച്ച് ആ ജനം ദേശവ്യാപകമായി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതും ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുന്നതുമായ സംഭവങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നു. ഇവയെല്ലാം മശിഹായുടെ മടങ്ങിവരവിന്റെ തയ്യാറെടുപ്പുകളാണ്. കാരണം ആ സമയത്ത് ആ ജനം മഹോപദ്രവ കാലത്ത് പ്രവേശിച്ചു കഴിയും. ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായം, അതെ, നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 14-ാം അധ്യായം, ഇതുവരെ പറഞ്ഞു വന്നതിന്റെ എല്ലാം മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതും സഖറിയാവ് ഇതുവരെ നമ്മെ കാണിച്ച കാര്യപരിപാടി തന്നെയാണ് തുടരുന്നത്. രണ്ടാമത്തെ വരവിങ്കൽ ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യം വരേക്കുമത്രേ ഈ ഭാഗം നയിക്കുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഓരോന്നിലും പ്രവാചകൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഭാവിയിലേക്ക് നോക്കുകയും പ്രവാചക കാര്യപരിപാടി ക്രമീകരിക്കുകയും അത്രേ ചെയ്യുന്നത്. 14-ാം അധ്യായം പഠിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് നാം പല കാര്യങ്ങളും ഈ അധ്യായത്തെക്കുറിച്ച് ചിന്തിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നാമതായി, ഈ അധ്യായം മുഴുവനായി പ്രവചനമാകുന്നു. അടുത്തതായി, ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിൽ ഒന്നും ഈ കാലങ്ങളിൽ എങ്ങും നിവൃത്തിയായിട്ടില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ കാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്, അതെ, ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം. പല വ്യാഖ്യാതാക്കളും, അതെ, അമിത കൃത്രിപ്പുകാരും പഠിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രവചനമൊന്നുമല്ല, അക്ഷരാർത്ഥത്തിൽ ഒന്നും ഇതെടുക്കേണ്ടതില്ല, പിന്നെയോ ഈ കാലങ്ങളിലെ സംഭവത്തോടും ഇത് യോജിക്കുമത്രേ, മനുഷ്യരെ തെറ്റിക്കുവാൻ ഏതെല്ലാം വിധത്തിലുള്ള പഠിപ്പീരുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നറിയാമോ? അക്ഷരാർത്ഥത്തിലുള്ള ഒരു പഠിപ്പീര് മാത്രമേ 14-ാം അധ്യായത്തിന് സംതൃപ്തമായ ഒരു വ്യാഖ്യാനം നൽകൂ. ശരിയായ അർത്ഥം നൽകുന്നത് അത് മാത്രമാകുന്നു. ഏത് വ്യാഖ്യാനമായാലും പശ്ചാത്തലവുമായി യോജിക്കണം. പ്രവചനം വ്യാഖ്യാനിക്കുകയാണെങ്കിലും ദൈവവചനത്തിലെ ഏത് ഭാഗം വ്യാഖ്യാനിക്കുകയാണെങ്കിലും മുൻപിലും പിൻപിലുമുള്ള പശ്ചാത്തലം മറന്നൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അതിന്റെ അർത്ഥമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. ദൈവവചനത്തിന്റെ മൊത്തത്തിലുള്ള നിലപാടും പോക്കും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഏതെങ്കിലും ഭാഗം വ്യാഖ്യാനിക്കേണ്ടത്. പെട്ടെന്നൊരു ഭാഗത്തേക്ക് ചാടി വീണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനം ഒരടിസ്ഥാനവും ഇല്ലാതെ പറഞ്ഞു പിടിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്, അതിന് പ്രത്യേകം ശിക്ഷ വാങ്ങിക്കിട്ടുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവവചനത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാകുന്നു എന്നത്രേ. അങ്ങനെ ചിന്തിക്കുവാനുള്ള പ്രധാന കാരണം വചനം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതും പ്രായോഗികമായി ഒരർത്ഥവും ഇല്ലാത്ത വിധം ആത്മീയവൽക്കരിക്കുകയോ നിഗൂഢവൽക്കരിക്കുകയോ ചെയ്യുന്നതിന്റെ വ്യത്യാസം എടുത്തു കാണിക്കുന്ന ഒരു ഭാഗം അത്രേ ഇത്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തെ ഏതോ അന്യോപദേശ വ്യാഖ്യാനമായോ ഒരു കെട്ടുകഥയായോ ഒരർത്ഥവും ഇല്ലാത്ത മറ്റെന്തായോ ചിന്തിപ്പിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സംരംഭങ്ങൾ ഈ ഭാഗത്തെ വിശദീകരിച്ച് നശിപ്പിക്കുവാനുള്ള ചിന്തയോടെ അത്രേ, അല്ലാതെ നല്ല ഉദ്ദേശത്തോടെയല്ല. ദൈവവചനത്തെ ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത് വളരെയധികം ഖേദകരമാകുന്നു. അറിയാതെയും അറിഞ്ഞും അങ്ങനെ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ കുറ്റകരമത്രേ. 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആലങ്കാരികമായിട്ടല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ഈ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ സമയത്തെ കാര്യമല്ല. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശേഷിപ്പ് യഹൂദന്മാരുടെ ശേഷിപ്പത്രേ. ഈ പുസ്തകത്തിൽ ഇതുവരെ നാം പഠിച്ച ഭാഗത്തു നിന്നും അത് വ്യക്തമാകുന്നതാനും. ഈ അധ്യായം തികച്ചും യുഗാന്ത വിജ്ഞാനീയം ആകുന്നു. ഇത് നാം ഗ്രഹിക്കണം, ഇത് നാം അംഗീകരിക്കണം. ഇനിയും നാം 12 വാക്യങ്ങളാണല്ലോ നോക്കിയത്. 13 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 13-ാം വാക്യം വായിക്കട്ടെ. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരന്റെ കൈപിടിക്കും, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. അന്ന് പട്ടണത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഭയങ്കരമായ വിപ്ലവം ഒന്നുകൊണ്ട് അത്ര, പ്രധാനമായും ശത്രു പട്ടണം കൈയടക്കുവാൻ പോകുന്നതുകൊണ്ട്. 14-ാം 15-ാം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, യഹൂദയും യെരുശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും, ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര, കോവർകഴുത, ഒട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധ ഉണ്ടാകും. ലോകത്തിലെ വാണിജ്യ കേന്ദ്രം യെരുശലേമാകും. അന്ന് അവർ മോശയുടെ സമയത്ത് മിസ്രയീമിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ കൊണ്ടുവന്ന വലിയ സ്വത്തുപോലെ അവർ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ വലിയ ധനം കൊണ്ടുവരും എന്ന് പ്രവചനത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുമ്പോൾ. ഇനിയും നാം ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ സകല അനീതിയും എതിർപ്പുകളും അവൻ ഇല്ലാതാക്കുമെന്ന് 16-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൽ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഇസ്രായേലിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, സകല ജാതികളിൽ നിന്നും ഒരു ശേഷിപ്പും ഉണ്ടായിരിക്കും എന്നത്രേ ഈ വാക്യത്തിന്റെ അർത്ഥം. അവരായിരിക്കും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ യെരുശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ ആണ്ടുതോറും വരുമെന്ന്. അവർ യെരുശലേമിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നു. ഈ കാലങ്ങളിൽ വളരെ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹസ്രാബ്ദകാലത്ത് ദൈവത്തെ സാക്ഷിക്കുന്ന വിധവും വ്യത്യസ്തമായിരിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. അതെ, മിസ്രയീമിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം ആചരിച്ച പെരുന്നാളായിരുന്നു കൂടാരപ്പെരുന്നാൾ. ഭൂമിയുടെ അറ്റത്തു നിന്നും അവരെ ചേർത്ത് യെരുശലേമിൽ മടക്കിക്കൊണ്ടു വന്നതിന് അന്ന് അവർ അത് ആഘോഷിക്കും. 17-ാം വാക്യം നോക്കിക്കാട്ടെ. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകിയില്ല. ചിലർ പറയും, ഞാൻ ചിന്തിച്ചല്ലോ ഇതാകുന്നു സഹസ്രാബ്ദ വാഴ്ച എന്ന്. അങ്ങനെ തന്നെയാകുന്നു. പക്ഷേ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ വലിയ സമൂഹത്തിന് അതൊരു പരീക്ഷണത്തിന്റെ അവസരം കൂടിയാകുന്നു. അതുകൊണ്ട് ഈ പരീക്ഷണ ഘട്ടം കൂടി സഹസ്രാബ്ദത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. 18-ഉം 19-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകെയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രയീമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇത് തന്നെ. മിസ്രയീം ഇവിടെ ഒരു ഉദാഹരണമായി പറഞ്ഞിരിക്കുകയാണ്. 20-ാം വാക്യത്തിൽ, അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിൻ മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. അന്നാളിൽ, ഈ പദപ്രയോഗം സക്രിയാവ് വിട്ടുകളയുകയില്ല. വീണ്ടും വീണ്ടും അവനത് പറയുന്നു. അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. നോക്കണേ, ഒരു കുതിരയുടെ കഴുത്തിലെ മണി പോലും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? സകലവും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നത്ര ഇതിന്റെ അർത്ഥം. യഹോവയുടെ ആലയത്തിലെ പാത്രങ്ങൾ വിശുദ്ധ പാത്രങ്ങൾ എന്ന് വിളിക്കപ്പെടും. എന്തുകൊണ്ട്? അവ അസാധാരണമായിരുന്നില്ല. അവ സാധാരണ പാത്രങ്ങൾ മാത്രമായിരുന്നു. അവ യഹോവയുടെ ശുശ്രൂഷയ്ക്കായിരുന്നതിനാലാണ് വിശുദ്ധമായിരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ഒന്നും യഹോവയുടെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്നില്ല എന്ന് വേണം പറയുവാൻ. 21-ാം വാക്യം നമുക്ക് നോക്കാം. സഖറിയാ പ്രവചനത്തിന്റെ ഒടുവിലത്തെ വാക്യം, യെരുശലേമിലും യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകയില്ല. യെരുശലേമിലും യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതേക്കുറിച്ചൊന്ന് ചിന്തിച്ച്, നിങ്ങളുടെ വീട്ടിലുള്ള ആ പാത്രം, കഞ്ഞി ഉണ്ടാക്കുന്ന കലം, കറി വെക്കുന്ന പാത്രം, എല്ലാം എല്ലാം യഹോവയുടെ ശുശ്രൂഷയിൽ ആയിരിക്കും. അന്നാളിൽ എല്ലാം അവനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. നോക്കണേ, അന്നാളിൽ അവർ യാഗം കഴിക്കുവാൻ പോവുകയാണോ? അവർ അങ്ങനെ ചെയ്യുമെന്നത്ര യെഹെസ്കേലിൽ നാം വായിക്കുന്നത്. ഈ യാഗങ്ങൾ ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം വരുന്നതിനാൽ പിൻപോട്ട് നോക്കി ക്രിസ്തുവിന്റെ യാഗത്തെ പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന് മുൻപുണ്ടായിരുന്ന യാഗങ്ങൾ മുൻപോട്ട് നോക്കി അവന്റെ മരണത്തെയാണല്ലോ കാണിച്ചിരുന്നത്. അന്ന് മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകിയില്ല എന്ന്. അതെന്താണ് പറയുന്നത്? ഇതിന്റെ അർത്ഥം സകല കപടഭക്തിക്കാരനെയും നീക്കിക്കളയുമെന്നത്രേ. എല്ലാ അവിശ്വാസിയും നീക്കപ്പെടും. ദൈവത്തിൻ്റെതല്ലാത്ത ആരും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ കാണില്ല. സുഹൃത്തെ, ഇതായിരിക്കും സഹസ്രാബ്ദ വാഴ്ച. എത്ര അനുഗ്രഹീതമായ മഹത്വപൂർണമായ ഒരു ചിത്രമാകുന്നു ഇത്. സഖറിയാവിന്റെ പ്രവചനത്തിന്റെയും അനുഗ്രഹീതമായൊരു അവസാനമാകുന്നു ഇത്. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ പ്രവചന പഠനം തീർച്ചയായും താങ്കൾക്ക് അധികം പ്രോത്സാഹനം നൽകി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വളരെ നിരാശയിൽ കഴിഞ്ഞ, സ്വയസഹതാപത്തിൽ കഴിഞ്ഞ, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ചഞ്ചലിച്ചിരുന്നതായി ഒരു കൂട്ടം ജനങ്ങളെ വരുവാൻ പോകുന്നതായ വലിയ അനുഗ്രഹം ചൂണ്ടിക്കാട്ടി. അതെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുവാൻ വരുന്നതിൻ്റെ ആ വലിയ അവസ്ഥയെ ചൂണ്ടിക്കാട്ടി പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു. അത് അവർ ജീവിച്ചിരുന്ന കാലയളവിൽ അധികം പ്രവർത്തിക്കുന്നതിന് അവരെ ഒരുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്നും നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഇതേ കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ ആയുസ്സിൽ ഏറ്റവും അധികം പ്രോത്സാഹനത്തോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനെ ഓർക്കുമ്പോഴാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിരാശപ്പെടേണ്ട. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ താങ്കളെ യഥാർത്ഥമായ ഫലപ്രദമായ വിധത്തിൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു.